അപ്പൊ ഈ സിയാം എന്ന് പറയുന്ന വാക്ക് സാമ യസ്വമു സിയാമ സൗമ് ഇത് രണ്ട് മസ്തറുണ്ട്. ഈ ഖുർആൻ കൂടുതൽ സ്ഥലത്തും സിയാമാണ് ഉപയോഗിച്ചത്, ഒരു സ്ഥലത്ത് മറിയമിന്റെ സ്ഥലത്ത് മാത്രം സൗമ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അത് രണ്ടുമല്ല, രണ്ടും കാമയഫൂമ് കൗമ് ഖിയാമ് എന്ന് പറയുന്നത് പോലെ രണ്ടും ഏകദേശം ആ പാരഡിഗ്മ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്രിയകളുടെയൊക്കെ മസ്തർ എന്നാണ് അതിന് അറബി പറയാം. മസ്തർ രണ്ട് രൂപത്തിലും വരും, പക്ഷെ ഖുർആൻ ഉപയോഗിച്ച കൂടുതൽ സ്ഥലങ്ങളും സിയാമാണെന്ന് മാത്രം. പക്ഷെ ഒന്നാമത്തെ മസ്തർ കൗമ് എന്നുള്ളതാണ് ഒന്നാമത്തെ മസ്തർ, രണ്ടാമത്തെ മസ്തറാണ് ഖിയാമ് അതായത് സിയാമ്. കാമയക്കോമ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും, പക്ഷെ ഞാനിത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഈ കാമ എന്നുള്ള വാക്കാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന പദം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വേർഡ് ഉദാഹരണമായിട്ട് എടുത്തത്. ഈ വാക്കിന്റെ അർത്ഥം ടു സ്റ്റോപ്പ് നിർത്തൽ ചെയ്യുക, നിർത്തുക, ഡിസ്കണ്ടിന്യൂ, ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനെ നിർത്തൽ ചെയ്യുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നാണ് ഈ പദത്തിന്റെ നേരെ ഭാഷാർത്ഥം. ഈ അർത്ഥം തന്നെയാണ് ഇന്നത്തെ സുന്നത്ത് ജമാഅത്തുകാരായ ആളുകളും എടുത്തിട്ടുള്ളത്. നിർത്തൽ ചെയ്യുക, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നിർത്തുക, ഡിസ്കണ്ടിന്യൂ, തുടർന്ന് അല്ലെങ്കിൽ ടു സ്റ്റോപ്പ്, നിർത്തൽ ചെയ്യുക അല്ലെങ്കിൽ സീസ് അവസാനിപ്പിക്കുക എന്ന ഈ മൂന്ന് അർത്ഥങ്ങളാണ് ആ പദത്തിനുള്ളത്. പക്ഷേ ഈ അർത്ഥത്തെ അവർ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, അവര് പറഞ്ഞു ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക, അത് നിർത്തൽ ചെയ്യുക, ജിമാ സ്ത്രീ പുരുഷ ബന്ധവും നിർത്തൽ ചെയ്യുക, ഇതാണ് അതിന്റെ അർത്ഥം എന്നുള്ള രൂപത്തിൽ പാരമ്പര്യമായിട്ട് നമ്മൾ വിശദീകരിച്ചു പോന്നു. അപ്പൊ അതാണ്, അപ്പൊ ഈ രൂപത്തിൽ, അപ്പൊ ഇത് പട്ടിണി വ്രതമായപ്പോൾ സൗമിന് എന്തായി, മിണ്ടാവൃതായി. ഇത് പട്ടിണി വ്രതമാക്കിയപ്പോ മറിയമ്മിന്റെ സൗമിന് എന്താക്കി, മിണ്ടാവൃതമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഇന്നലെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞ പോലെ മൗനജാത സിന്ദാബാദ് എന്ന് പറഞ്ഞ പോലെ, അതായത് എന്താന്ന് പറഞ്ഞാ മറിയം ബീവി സംസാരിക്കുന്നുണ്ട് അവിടെ, കാല ഇന്നി നദർതുലിർ റഹ്മാനി സൗമൻ എന്ന് സംസാരിക്കുന്നുണ്ട്. മൗനജാത നടത്തുന്ന ആളുകൾ മൗനജാത സിന്ദാബാദ് എന്ന് പറയുന്നത് പോലെയാണ് ആ രൂപത്തിൽ. അവിടെ മറിയം സംസാരിക്കുന്ന വിഷയങ്ങളുണ്ട്, ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അവിടെ ഈസ ജനിക്കേണ്ടി വരും, ഈസയെ ജനിപ്പിക്കേണ്ടി വരും, ഈസ മറിയം, മറിയമിനെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ മറിയമൊക്കെ എന്റെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് ലിംഗവ്യത്യാസം ഖുർആനിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ഇമ്രഅത്ത് എന്നുള്ള വാക്ക് എന്റെ മുന്നിലുണ്ട്, സൗജ് എന്നുള്ള വാക്ക് മുന്നിലുണ്ട്, ഉൻസ എന്നുള്ള വാക്ക് മുന്നിലുണ്ട്, മൂമിനത്ത് എന്നുള്ള വാക്ക് മുന്നിലുണ്ട്. ഈ വാക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഖുർആനിൽ ലിംഗവ്യത്യാസം ഖുർആനിൽ ഇല്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ഇതൊന്നും കാണാതെ മൗലവി കാടടച്ച് വെടിവെക്കുകയാണെന്നില്ല, ആ രൂപത്തിലൊന്നും നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയണില്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ സിയാമ് എന്നുള്ളത് ഇത് നിർത്തൽ ചെയ്യുക, സാമൂഹികമായ അനീതികളും സാമൂഹികമായ അരാജകത്വങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സാധുക്കളുടെ അവകാശങ്ങളുടെ കവർന്നെടുക്കലും അന്ധവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഇതൊക്കെ തുടർന്നു പോന്നിരുന്ന സർവ അനീതികളെയും ഇരുട്ടുകളെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിർത്തൽ ചെയ്തുകൊണ്ട് ഒരു നന്മയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുക എന്ന മഹത്തായ ഒരു അർത്ഥതലത്തിലേക്കാണ് സിയാമ് എന്നുള്ള വാക്ക് പോകുന്നത്. സാമൽ മാ ഉ വെള്ളം സിയാമാക്കി എന്ന് ഭാഷയിലുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തുക എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. സാമൽ മാ ഉ വെള്ളം സിയാമാക്കി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തൽ ചെയ്യുക. എപ്പോൾ? ആ വെള്ളത്തെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുമ്പോൾ. സാമൽ രീഹു കാറ്റ് സിയാമാക്കി എന്ന് പറഞ്ഞാൽ, ഇത് എത്ര കണ്ട് മനസ്സിലാകേണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അവതരിപ്പിക്കുകയാണ്. കൂടുതൽ സൂക്ഷ്മമായിട്ട് ഇതിന്റെ പഠനതലത്തിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് ഞാൻ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാറ്റിന്റെ ഒഴുക്ക് നിർത്തുക. എപ്പോൾ? അത് ജീവവായുവായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോൾ. സാമൽ ഫറസു കുതിര സിയാമാക്കി എന്ന് പറഞ്ഞാൽ അതിനെ ഭക്ഷണത്തിന്, അതിന്റെ റൈഡിംഗ് നിർത്തുക. എപ്പോൾ? അതിനെ ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ. ഇങ്ങനെ ഈ സാമ ഓരോ പദത്തിനോടും സാമ വന്നുക്കുമ്പോൾ അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ നിർത്തി നല്ലൊരു പ്രവർത്തന മേഖലയിലേക്ക് അതിനെ തിരിച്ചുവിടുക എന്നതാണ് ആ വേർഡിന്റെ അർത്ഥം എന്ന് ഭാഷാഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മറ്റൊരു, ഇപ്പൊ സാമൽ മാവ് വെള്ളത്തിന്റെ ഒഴുക്ക് സ്റ്റോപ്പ് ചെയ്യുക. എപ്പോൾ? ആ വെള്ളത്തെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുമ്പോൾ. സാമൽ രീഹു കാറ്റിന്റെ ഒഴുക്കിനെ നിങ്ങൾ തടഞ്ഞു നിർത്തുക. എപ്പോൾ? ആ വായുവിന് നിങ്ങളുടെ ജീവവായുവായിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ മനുഷ്യരിലുള്ള സമൂഹത്തിലുള്ള സർവ്വവിധ ഇരുട്ടുകളെയും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്ക് മുഴുകുകയും സർവ്വവിധ തിന്മകളെയും എവിൾസുകളെയും തിന്മകളെയും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു അർത്ഥതലത്തിലേക്കാണ് ഈ വാക്കിന്റെ പോക്ക്. അപ്പൊ പിന്നീട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതാ പറഞ്ഞ ലാല്ലക്കും തത്തക്കൂൻ, ഇത് പൂർവ്വ സമൂഹങ്ങൾക്കൊക്കെ എല്ലാ മതങ്ങളിലും ഇത് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. ഇരുട്ടുകളെ സ്റ്റോപ്പ് ചെയ്തിട്ട് നന്മയിലേക്ക് പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുക എന്നുള്ളത്. ഇത് നിങ്ങൾ മുത്തക്കിയാകാൻ വേണ്ടിയിട്ടാണ്. ആരാണ് മുത്തക്കി എന്ന് മൗലവി മുദൂർ അവതരിപ്പിച്ചു, അബൂബക്കർ മൗലവി അവതരിപ്പിച്ചു. ആരാണ് മുത്തക്കി? ആ മുത്തക്കിയായി തീരണം ഈ സിയാമ കൊണ്ട് എന്നാ പറയണത്. ആരാണ് മുത്തക്കി എന്ന് പറഞ്ഞു? അള്ളാഹുവിനെയും ദൂതന്മാരെയും പ്രതിഫലങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസ ദിനത്തെയും ഒരു അന്തിമ ദിനത്തെയും പ്രവാചകന്മാരെയും ദൂതന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുകയും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആമന യുഅ്മിനു അഫ്ഹല യുഫ്ഹലു ബാബിലു വന്നപ്പോ മറ്റൊരാൾക്ക് പ്രദാനിക്കുകയാണ്, സ്വയമല്ല. അങ്ങനെ പ്രദാനിക്കുകയും എന്നിട്ട് തന്റെ സമ്പത്തിനോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ സമൂഹത്തിലെ ഒരുപാട് ആളുകളെ എടുത്തു പറഞ്ഞു ഈ വ്യക്തികൾക്കൊക്കെ കൊടുക്കുകയും എന്നിട്ട് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു സംസ്കാരം ആ സമൂഹത്തിൽ കൊണ്ടുവരികയും തങ്ങളുടെ കരാറുകൾ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുകയും വളരെ സങ്കീർണമായ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിരന്തരമായി അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുകയും സത്യം പറയുകയും ചെയ്ത ആളുകൾ ആരാണോ അവരാണ് മുത്തക്കികൾ എന്ന് അള്ളാഹു പറഞ്ഞു. ഈ മുത്തക്കി ആരാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ മുത്തക്കിയെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതിനെന്തു വേണം? അയ്യാമം മഅദൂദാത്തിൻ, അതിന് തയ്യാറാകുക. അതിന് നിങ്ങൾ ഏതാനും ദിനങ്ങളിൽ അതിന് ഇസ്തിഅദാദ് ചെയ്യണം, അതിന് തയ്യാറാകണം. അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല. അതിന് വേണ്ട എല്ലാ ആയുധങ്ങളും മുന്നൊരുക്കം നടത്തിയിട്ട് വേണം അതിനിറങ്ങാൻ. അയ്യാമൻ മഅദൂദാത്തിൻ, അതിന് ഉഇദ്ദ അദ്ദ യഉദ്ദു ഉഇദ്ദത്ത് ഉഇദ്ദത്തിൽ കാഫിരീൻ, അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണുക എന്ന് അർത്ഥമുണ്ട്, തയ്യാറാകുക മുന്നൊരുക്കം നടത്തുക എന്നും അർത്ഥമുണ്ട്. അപ്പോ ഖുർആനിൽ ഉഇദ്ദത്ത് അദ്ദ എന്നൊക്കെ പറഞ്ഞത് മുന്നൊരുക്കം നടത്തുക തയ്യാറാക്കുക. ഇന്ന ഇദ്ദത്തെ ഷുഹൂരി, അവിടെയൊക്കെ എണ്ണലല്ല, അവിടെയൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പറയണത് അവിടെ. അപ്പോ ഇതിന് ഏതാനും നാളുകളെടുത്ത് നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്, ഇതിന് മുന്നൊരുക്കം വേണം. അലല്ലദീന യുതീഖുനഹു, ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, താക്കത്തുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, തആമു മിസ്കീൻ, ഒരു സാധുവിനെ ഏറ്റെടുക്കണം നിങ്ങൾ. ഒരു നേരത്തെ ഭക്ഷണമല്ല, അത് മൗലവിയുടെ സൂചിപ്പിച്ചു. 100 റുപ്യുണ്ടെങ്കിൽ ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നോമ്പിന്ന് കഴിച്ചിലാകാം. കാരണം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുക, അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുക. അങ്ങനെ ഒരു രാജ്യത്തെ 1000-100 ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ സിയാമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം. അതല്ല, ഇതിന് തനിക്ക് കഴിയും, ഇതിന് തനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതിന് താക്കത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം? തആമു മിസ്കീൻ, ഒരു മിസ്കീനിന്റെ സംരക്ഷണം ഏറ്റെടുക്കണം പൂർണ്ണമായിട്ടും. അതാണ് തആമ്, അവന്റെ പൂർണ്ണമായിട്ടും അവന്റെ സംരക്ഷണം ഏറ്റെടുത്ത് അതിനുള്ള തെളിവ്, അതിനുള്ള തനിക്ക് കഴിയുമെന്നുള്ള ആ ശക്തി ഇദ്ദേഹം തെളിയിക്കട്ടെ. ഫമൻ തതവ ഖൈറൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ ഒരു നിയമത്തിന് ഇത്താഅത്ത് ചെയ്യുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ, ഫഹുവ ഖൈറുൽ ലഹു, അതിന്റെ ഗുണം അതിന്റെ ബെനിഫിറ്റ് അതിന്റെ മെച്ചം അവന് തന്നെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. തസൂമു ഖൈറുല്ലക്കും, നിങ്ങള് ഇങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും അതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങരുത്, മറിച്ച് പൂർണ്ണമായിട്ടും ഈ പ്രവർത്തനത്തിന് ഇറങ്ങുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇങ്കുന്തും തായലമോൻ, ഇതിന്റെ എസൻസ് ഇതിന്റെ ഗുണം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് സമൂഹത്തിനുണ്ടായിരിക്കേണ്ട, വ്യക്തികൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയുമെങ്കിൽ അതാണ് നല്ലത് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഒരു വ്യക്തിയോ സ്ഥലമോ സാഹചര്യമോ എന്തുമാകാം. ഷഹർ ഇവിടെ അഷഹറുൽ ഹറാമു ബിഷഹരിൽ ഹറാം, ഈ ഇപ്പൊ നമ്മൾ ഓതുന്ന ആയത്തുകളുടെ കുറച്ചു താഴെ അഷഹറുൽ ഹറാമു ബിഷഹരിൽ ഹറാം എന്ന് പറയുന്നുണ്ട്. ഇവര് പ്രതിക്രിയ മാസങ്ങളെ കൊണ്ടാണ് മാസങ്ങൾ പ്രതിക്രിയ എടുക്കേണ്ടതെന്നാ എഴുതി വെച്ചിട്ടുള്ളത്. സാധാരണ ഒരു മാസങ്ങളെ മാസങ്ങൾ കൊണ്ട് പ്രതിക്രിയ എടുക്കുക എന്നുള്ളത് അവിടെ ആർക്കും മനസ്സിലാകണില്ല. മാസങ്ങളെ മാസങ്ങൾ കൊണ്ട് പ്രതിക്രിയ എടുക്കുകയാണ്. കർമ്മങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് പ്രതിക്രിയ ചെയ്യാം. ഒരു നന്മ ചെയ്താൽ ആ നന്മക്ക് അതുപോലെയുള്ള നന്മ ചെയ്തു കൊടുക്കാം. പക്ഷെ മാസങ്ങളെ മാസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് പ്രതിക്രിയ എടുക്കുക എന്നുള്ളത് ആർക്കും അവിടെ ഒരു വിശദീകരണമില്ല, ഒരു വിശദീകരണം കിട്ടണമില്ല. അപ്പൊ ഇവരെന്ത് എഴുതി വെച്ചു? അപ്പൊ ഞാൻ പറയുന്നത് ഷഹറ എന്ന വേർഡിന്റെ അസലുമായ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പിന്നെ രാജ്യം അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് പ്രസിദ്ധമായി തീരുക. ഈ മാസങ്ങൾക്ക് പേരിട്ടത് തന്നെ ആ വാക്കിൽ നിന്ന്. ലോകത്ത് മാസങ്ങളുടെ എണ്ണം 12 വെൽ നോൺ ഫേമസ് എന്നാണ്, വളരെ പ്രസിദ്ധമായത് കൊണ്ടാണ് മാസങ്ങൾക്ക് ഷഹർ എന്ന് പേരിട്ടത് എന്നാണ് അറബി ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് എന്തുകൊണ്ട് ഷഹർ എന്ന് പേരിട്ടു? അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 12 മാസമാണെന്ന് മഷഹൂറായതുകൊണ്ടാണ്, പ്രസിദ്ധമായതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത് എന്നാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ അതിതീഷ്ണമായ ചൂട്, അത് വരും സംബന്ധിക്കുന്ന അർത്ഥം തന്നെയാണ്. അപ്പൊ സമൂഹത്തിലെ അരാജകത്വങ്ങൾ കൊണ്ടും അനീതികൾ കൊണ്ടും മനുഷ്യാവകാശ ലംഘനങ്ങൾ കൊണ്ടും അധ്വാനിക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും ഇവരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കലുകൊണ്ടും ഇങ്ങനെ എല്ലാ ഇരുട്ടുകൾ കൊണ്ടും എല്ലാ തിന്മകൾ കൊണ്ടും ഇരുളടഞ്ഞ അതിതീഷ്ണമായ ചൂട് പിടിച്ച ഒരു സിറ്റുവേഷനിലാണ് ഒരു അതിതീഷ്ണമായ ചൂടുകൾ കൊണ്ട് പ്രസിദ്ധമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്. എങ്ങനെ? ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദ, സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും വേർതിരിച്ചുകൊണ്ട്, സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം, എല്ലാ അനീതികളുടെയും ചൂടുപിടിച്ച സാഹചര്യം എന്ന് പറഞ്ഞ സമൂഹത്തിലെ തിന്മകളാൽ എല്ലാവിധ തിന്മകളാലും ചൂടുപിടിച്ച ഒരു ചൂടുപിടിച്ച് അങ്ങനെ പ്രസിദ്ധമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഖുർആനിന്റെ അവതരണം എന്നാണ്. ഇന്നിപ്പോ റമദാൻ മാസത്തിലാണോ ഖുർആൻ ഇറങ്ങിയത് അല്ലേ എന്നുള്ളത് തർക്കമാണ്. ലൈലത്തുൽ ഖദ്റിലാണോ അല്ലേ എന്നുള്ള തർക്കം. എന്നിട്ട് അവസാനം എന്താ തീരുമാനിക്കുക? ഒരു അവസാനത്തെ തീരുമാനം ഞാൻ പറയാം. അവസാനം അള്ളാന്റെ അവിടെ നിന്നിട്ട് 7 ആകാശത്തേക്കോ 1 ആകാശത്തേക്കോ എവിടേക്കോ ഇറക്കി വെച്ചത് റമദാനിലാണ്. പിന്നെ അല്പാൽപമായിട്ട് അവിടെ നിന്ന് കൊടുക്കുക. അത് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടെ യാതൊരു യുക്തിക്ക് നിരക്കാത്തതും യാതൊരു ബുദ്ധിക്ക് നിരക്കാത്തതുമായ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്, അതൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ പറയേണ്ടതില്ല. നമുക്ക് പറയാനുള്ളത് ഖുർആനിൽ നിന്ന് മനസ്സിലായത് ഇതാണ്. എവിടെ പറയണ്ട, ഇവിടെ ഷെഹ്റു റമദാൻ ഇന്നത്തെ നമുക്ക് എന്താണ്, ഇന്ന് ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് ഒരു ഭാഗത്ത് റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അവസാനം ഇതിന്റെ ഒരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് എന്നെയൊക്കെ പഠിപ്പിക്കപ്പെട്ടത് എന്താന്ന് പറഞ്ഞാലേ, ഒന്ന് അള്ളാന്റെ ലൗഹുൽ മഹഫൂദ് ഒന്ന് 7 ആകാശത്തേക്കോ എവിടേക്കോ എടുത്ത് ഇറക്കി വെച്ചു, അത് ഈ ലൈലത്തുൽ ഖദ്റിലാണ്. പിന്നെ 24-23 വർഷം കൊണ്ട് അല്പാൽപമായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഈ ഷെഹ്റു റമദാൻ എന്ന് പറഞ്ഞതും ലൈലത്തുൽ ഖദ്ർ എന്നുള്ളതും അങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യൽ. അവര് ഈ പ്രശ്നം അങ്ങനെയാണ് സോൾവ് ചെയ്യല്. ഒരു സ്ഥലത്ത് പറയുന്നു 23 വർഷം കൊണ്ടാ ഖുർആൻ ഇറങ്ങിയത്, ഒരു സ്ഥലത്ത് പറഞ്ഞു ലൈലത്തുൽ ഖദ്റിലാണെന്ന്, ഒരു സ്ഥലത്ത് പറഞ്ഞു ഷെഹ്റു റമദാനിലാണെന്ന്. ഇതൊക്കെ കോൺട്രി വരുന്നില്ലേ, പരസ്പരം വൈരുദ്ധ്യങ്ങൾ വരുന്നില്ലേ എന്ന് പറഞ്ഞാല് അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇവിടെ നിലവിലുള്ള വ്യാഖ്യാനം അങ്ങനെ ഇരുന്നോട്ടെ, അത് വിശ്വസിക്കുന്നവർ അതും വിശ്വസിക്കട്ടെ. നമ്മൾ ഇപ്പോ അതിനെ തല്ലാനും അതിനെ എതിർക്കാനൊന്നും പോകണ്ട. ഇതാണ് മനസ്സിലായി, ഇത് സത്യമാണ് ഇത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള തന്നെ തുടർന്നോളി. അതുകൊണ്ട് അങ്ങക്ക് ബെനിഫിറ്റ് എങ്കിൽ, അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്തോളിയും. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതാണ് ഷെഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട് ജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശമായിക്കൊണ്ട് എല്ലാവിധ വിശദീകരണവുമായി കൊണ്ട് മാനവരാശിക്കുള്ള ഗൈഡൻസ് ആയിക്കൊണ്ടുള്ള ഖുർആൻ ഇങ്ങനത്തെ അതിതീക്ഷ്ണമായ അനീതികൾ കൊണ്ടും സർവവിധ എവിൾസുകൾ കൊണ്ടും ചൂടുപിടിച്ച ഒരു സിറ്റുവേഷനിലാണ്, ഒരു സാഹചര്യത്തിലാണ്, ഒരു കണ്ടീഷനിലാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഫമൻ ഷഹിദ, ആരെങ്കിലും വിറ്റ്നസ് ആവുകയാണെങ്കിൽ, ആരെങ്കിലും സാക്ഷിയാവുകയാണെങ്കിൽ, മിങ്കും നിങ്ങളിൽ നിന്ന് അശ്ഹിറ, അതുപോലെയുള്ള ഒരു കണ്ടീഷന്, അതുപോലെയുള്ള ഒരു സാഹചര്യത്തിന്, അതുപോലെ ഫേമസായ ഒരു പ്രസിദ്ധമായ ഒരു സാഹചര്യത്തിന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിറ്റ്നസ് ആവുകയാണെങ്കിൽ ഫല്യസുംഹു, അവൻ അതിനെ സ്റ്റോപ്പ് ചെയ്യട്ടെ. അത്തരം സർവ്വവിധ തിന്മകളെയും അവൻ സമൂഹത്തിൽ നിന്ന് നിർത്തൽ ചെയ്യട്ടെ, അവനിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവൻ നിർത്തൽ ചെയ്യട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇവിടെ പറയുന്ന എന്താന്ന് പറഞ്ഞാൽ ഫമൻ ഷഹിദ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നൊക്കെയാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ അതിന്റെ മൗഢ്യൊക്കെ അങ്ങൊക്കെ ഇത് പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കല്ലാത്ത വല്ല കൽപ്പനയും ഖുർആനിലുണ്ടോ? പിന്നെന്താ ഫമൻ ഷഹിദ മിങ്കും മുഷഹിറ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോൽക്കട്ടെ എന്ന് പറയും. എല്ലാ ആളുകൾക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആളുകൾക്കുള്ള കൽപ്പന തന്നെ ഉള്ളത്. അത് നിങ്ങൾ ചിന്തിച്ചാ മതി. ഞാൻ ഇതിന്റെ എനിക്ക് ഇതിന്റെ ശരി അങ്ങോട്ട് പറഞ്ഞു പോകാം. ബാക്കി ഇപ്പൊ നിലവിലുള്ളതിന്റെ ആ മൗഢ്യം നിങ്ങൾക്ക് തന്നെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് അങ്ങനെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കും. അത് നമ്മുടെ വിഷയമല്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെ വിശ്വസിച്ചോട്ടെ. എന്റെ സഹോദരങ്ങളോട്, എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നമുക്ക് ഇത് നിങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി ഈ അൽബക്കറ ഞാൻ പറഞ്ഞുതരാം. ഒരേ ഒഴുക്കുള്ള വിഷയങ്ങളാണ്, ഒരു ഒഴുക്ക് പോകുന്ന. അപ്പൊ ഇതെന്താന്നാണ്, 221-ാമത്തത് കിത്താല് പറയാം, 222-ാമത്തെ വചനം മെൻസസ് പറയാം, 224-ാമത്തെ വചനം വേറെ പറയാം. ഇതാണ്, യാതൊരു ബന്ധമില്ല. ഇങ്ങോട്ട് മെൻസസായ പെണ്ണ് എന്തിനാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചില്ലേ പക്ഷാതപിക്കണം, ഓൾ എന്ത് കുറ്റാ ചെയ്തത്? മെൻസസ് അശുദ്ധിയാണ്, അശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടൂല്ല എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ലോകത്തുള്ള എല്ലാ മുസ്ലിം പെണ്ണുങ്ങളെയും അള്ളാഹു വെറുക്കേണ്ടി വരുമല്ലോ മാസത്തിൽ ഒരാഴ്ച. അപ്പൊ 221 എന്താണ് പറയുന്നത്? കിത്താലുമായിട്ടുള്ള പോരാട്ടവുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവർക്ക് ഈ മഹിൽ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ ആ അവിടുന്ന് ഒലിക്കുന്ന രക്തം മാത്രമേ മനസ്സിലാവുള്ളൂ. സമൂഹത്തിലെ ബുദ്ധിപരമായും ആശയപരമായും വൈജ്ഞാനികമായും പക്വതയെത്താത്ത ദുർബലരായ ജനവിഭാഗങ്ങളെ രക്തച്ചൊലിച്ചിലുണ്ടാകുന്ന സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തണം. അവർക്ക് പൂർണ്ണമായിട്ടും ഈ വിജ്ഞാനം കിട്ടി അവർ പരിശുദ്ധരാവുകയും അവർ ഉന്നതരാവുകയും ആ തെറ്റുകളിൽ നിന്ന് അവർ മാറി വരികയും ചെയ്യുന്നത് വരെ എന്ന അത്യുന്നതമായ നിങ്ങൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒഴുക്ക്. ഞാൻ ഒരു ഒഴുക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഓരോ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ. ഒരു ഒഴുക്ക് പോവില്ല. ഇതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ ആകത്തുക പൊളിച്ചെഴുതിയാണ്. ഇതാകെ ഇവിടെ ഞാൻ തുടങ്ങി വെച്ചല്ലോ, എന്തിനാ ഫിദിയ കൊടുക്കണത്? ഇവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കണത്? ഇവർക്ക് മറുപടിയില്ല. ആ ഫിദിയനെ നമ്മൾ 2177 ബന്ധപ്പെടുത്തണം. 2177 ആര് മുത്തക്കിയാകാൻ അവൻ ചെയ്യേണ്ട ഒരു കർമ്മം അവിടെ വിട്ടിട്ടുണ്ട്. ആ വിട്ട കർമ്മം ഏറ്റെടുത്തുകൊണ്ട് വേണം അവൻ സിയാമിനിറങ്ങാൻ. അതാണ് ഫിദിയ. ഒരു ഒഴുക്ക് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പിന്നെ ഏതായത്തുള്ള ഒഴുക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഖുർആനിൽ ഒഴുക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പരിശുദ്ധ ഖുർആനിൽ ഇല്ല. ഇത് വെറുതെ മാഷെ വെറുതെ വാചകടിക്കുകയാണ്, വാചകടിക്കല്ല. ഇത് സൂറത്തുൽ ബക്കറയുടെ അലിഫ് ലാമി തൊട്ടിട്ട് അവസാനിക്കുന്ന ഒരായത്ത് വരെ. ഇവിടെ തലാഖൊക്കെ പറഞ്ഞല്ലോ, അവിടെ ഒന്നും വിഷയം അതല്ല. അവിടെ കരാറുകളിൽ നിന്നുള്ള മോചനം ഏതാണ്? പെണ്ണുങ്ങളോടുള്ള കരാറൊന്നുമല്ല അത്. അതൊക്കെ അവതരിപ്പിക്കാനുണ്ട് നിങ്ങൾ സമയം തരി നിങ്ങളെനിക്ക്. അവിടെ പെണ്ണുങ്ങൾ ആരോടാണ് ആ കൽപ്പന എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. ആരോടാണ് കൽപ്പന? ഭർത്താവിനോട് അവിടെ കൽപ്പനയില്ല. വിവാഹമോചനം ചെയ്ത ഭർത്താവിനോട് കൽപ്പനയില്ല, സമൂഹത്തോടാണ് കൽപ്പന. അത് നാ കണ്ടുവണം നിങ്ങൾ ആരോടാണ് കൽപ്പന എന്ന് നോക്കിക്കണോ. ഏത് കരാറാണ് അവിടെ എടുക്കുന്നതെന്ന് മനസ്സിലാക്കിക്കണോ. ഏത് കരാറിൽ നിന്നാണ് അവിടെ മോചിതമാകുന്നതെന്ന് മനസ്സിലാക്കിക്കണോ നിങ്ങൾ. അപ്പൊ അതാ പറയുന്നത്, വെറുതെ ഖുർആൻ അറിയാതെ തോന്നിയാസം പറഞ്ഞിട്ട് അങ്ങനെ പോവുക. സലാത്ത് എന്ന് പറഞ്ഞാല് സ്ത്രീബന്ധമാണെന്നും പറയാം. ഇതാകെ സ്ത്രീബന്ധാണ്. ഇവിടെ അങ്ങനത്തെ അർത്ഥമൊക്കെ പറഞ്ഞ സലാത്തിന് അങ്ങനത്തെ അർത്ഥമൊക്കെ പറഞ്ഞ ഈ സമൂഹത്തിന് അടി കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴും രക്ഷപ്പെട്ടു എന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ ഖുർആനോതി തോന്നിയാസം പറയരുത്. ഇതൊരു വമ്പിച്ച ഇത് ഈ വേദങ്ങൾ എന്ന് പറയുന്നത് മാനവരാശിയുടെ രക്ഷക്ക് മാനവരാശി അത്യുന്നതയിലേക്ക് മാനസികമായും കർമ്മരംഗത്തും അവരെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള അതിമഹത്തായ ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇനി എനിക്ക് ശേഷം പ്രസംഗിക്കാൻ ക്ലാസ് എടുക്കാൻ സാറ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ അവസാനിക്കും. ഒമ്മങ്കാനം ഇങ്കും മരീലൻ, ആരെങ്കിലും ഇത് ഏറ്റെടുക്കാനുള്ള വൈജ്ഞാനികമോ ബുദ്ധിപരമോ ആയ ആ രോഗാവസ്ഥയിലാണെങ്കിൽ, അത് നേടിയിട്ടില്ലാത്ത ഒരു രോഗാവസ്ഥയിലാണെങ്കിൽ, ഔ അല സഫറിൻ, അല്ലെങ്കിൽ ഈ ഒരു ആശയം തേടിയിട്ടില്ല യാത്രയിലുമാണെങ്കിൽ, അവൻ പെട്ടെന്ന് തന്നെ ഇറങ്ങരുത്. ഫഇദ്ദത്തുൻ, അവൻ പ്രിപ്പറേഷൻ നടത്തണം, അവൻ ഒരുങ്ങണം. മിൻ അയ്യാമിൻ ഉഖറ, വേറെ ചില നാളുകളിൽ എടുത്തുകൊണ്ട്. അപ്പൊ മരിയിൽ എന്ന് പറഞ്ഞതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, പല ക്ലാസ്സിലും സൂചിപ്പിച്ചിട്ടുണ്ട്. മറല് എന്ന് പറഞ്ഞാൽ കുലൂബിലാണ് മറല്. വൈജ്ഞാനികമോ ആശയപരമോ ബുദ്ധിപരമോ ആയ രോഗാവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശയം തേടിയിട്ടുള്ള ഒരു ജേണിയിലാണ്, ഒരു യാത്രയിലാണ് അവനെങ്കിൽ, അവൻ ഉടനെ ഇതിലേക്ക് ഇറങ്ങരുത്. അവൻ എന്ത് ചെയ്യണം? ഫഇദ്ദത്തുൻ, അവൻ ഒരു മുന്നൊരുക്കം നടത്തണം. മിൻ അയ്യാമിൻ ഉഖറ, വേറെ ചില ദിവസങ്ങളിൽ എടുത്തുകൊണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, ഈ സമൂഹത്തിന് ഇത് നടപ്പാക്കുക മുഖേന ഒരു സുഖസമ്പൂർണമായ പ്രയാസരഹിതമായ ഒരു ജീവിതമാണ് സമൂഹമേ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പറയുന്നതിലൂടെ. വലാ യുരീദു ബിക്കുമുൽ യുസ്ര, പ്രയാസകരമായ ദുരിതപൂർണമായ ഒരു ജീവിതമല്ല ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സർവ്വവിധ തിന്മകളെയും നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്ത് ആ ഇരുട്ടുകളെ മുഴുവൻ നീക്ക സ്റ്റോപ്പ് ചെയ്ത് ഒരു നന്മയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് യുസുർ വരാൻ വേണ്ടിയിട്ടാണ്. ഉസുർ, പ്രയാസരഹിതമായ പ്രയാസകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വരാനല്ല ഇതൊക്കെ പറയുന്നത്. പിന്നെ എന്തിനാണ് വലിയ തുക്കുമില്ലല്ലോ ഇദ്ദത്ത, നിങ്ങളുടെ പൂർണ്ണമായിട്ടും ഇതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾ മുന്നൊരുക്കം നടത്തണം, അത് പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുമാണ് വലി തുക്കബ്ബിറുല്ലാഹ, ദൈവത്തിന്റെ പരമാധികാരം നിങ്ങൾ ഈ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കണം. അലാമാ ഹദാക്കും, നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് കൊണ്ട്. ലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെയാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത്. അല്ലാതെ ആരോ പറഞ്ഞല്ലോ ഏത് സമയത്തും വന്നിട്ട് അല്ലാ അജ് വലിയ ആളാണ്, അല്ലാ നീ വലിയ ആളാണ്, അല്ലാ നീ വലിയ ആളാണ് എന്ന് പറയല്ല. ഒരു ഗിഫ്റ്റ് നമുക്ക് ആരെങ്കിലും തന്നാൽ ആ ഗിഫ്റ്റ് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാളുടെ മുമ്പിൽ ചെന്നിട്ട് താങ്കൾ വലിയ ആളാണ്, താങ്കൾ വലിയ ആളാണ് എന്ന് പറയലല്ല. നേരെ മറിച്ച് ആ തന്ന ഉപഹാരത്തെ, ആ ഉപഹാരത്തെ നേരെ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അതാണ് അയാളോട് കാണിക്കേണ്ട നന്ദി. എന്നാൽ നമ്മൾ ഒരു കർച്ചീഫ് ഒരാൾ തന്നാൽ ആ അയാൾ വരുമ്പോൾ ആ കർച്ചീഫ് കൊണ്ട് നമ്മൾ മേശ തുടക്കുക ചെയ്യണത്, എന്നിട്ട് അയാളോട് താങ്ക് യു പറയാം, നന്ദി നന്ദി. അതല്ല, ആ കർച്ചീഫെങ്കിൽ ആ കർച്ചീഫ് വളരെ മാന്യമായിട്ട് അത് ഉപയോഗിക്കുക. അത് തനിക്കും മറ്റാർക്കെങ്കിലും അത് ഉപകാരം കിട്ടുമെങ്കിൽ അതിനെ മാന്യമായിട്ട് നേരെ ഉപയോഗിക്കുക. അതാണ് അല്ലാഹു, അങ്ങനെയാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത്. അതാണ് നന്ദി കാണിക്കാനുള്ള മാർഗം എന്നാണ് അല്ലാഹു പറയുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ഇനി വിശദീകരിച്ച സമയം ഒരുപാട് പോകും. വൈദാ സഹലക്ക ഇബാദി, ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിക്കും, എവിടെ ഞങ്ങൾക്ക് മോചനം കിട്ടുന്ന ഒരല്ലാ അല്ലാന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി എവിടെ? അള്ളാഹനെ ആരും കാണുന്നില്ല. ഇൻ തൻസുറുല്ലാഹ്, അള്ളാഹു നിങ്ങൾ സഹായിച്ചാൽ, എൻസുറുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹനൊന്നും ആരും സഹായിക്കണ്ട. അള്ളാഹു എന്ന് പറഞ്ഞാൽ അവന്റെ വ്യവസ്ഥിതിയാണ്. അല്ലാതെ 1400 കൊല്ലായി നോമ്പ് നോൽക്കണോ ആരെങ്കിലും ഒരു മൂമിന് അല്ല എവിടെയെന്ന് ചോദിച്ചുക്കണോ? അള്ളാനെ കണ്ടെത്തിയിട്ടല്ലേ ഓ നോമ്പ് നോൽക്കണേ. ഇവര് പറയണ പട്ടിണി നോമ്പ്, ആ ആള് പിന്നെ അള്ളാനെ ചോദിച്ചു കൊണ്ടുവരുവോ? ഇല്ല. ഈ ഒരു വ്യവസ്ഥിതി നടപ്പാക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വന്ന് ചോദിക്കും നിന്നോട്, ഇത് നടപ്പാക്കുകയും ഇത് അറിയുകയും ചെയ്ത ആളുകൾ, ഞങ്ങൾക്കൊരു രക്ഷാമാർഗം, നീ പറയുന്ന ആ അള്ളാഹു, ആ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി എപ്പോഴാ ഞങ്ങൾക്ക് കിട്ടുക? അതിന് അള്ളാഹു പറഞ്ഞു, ഫൈനി ഖരീബ്, അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന് നിങ്ങൾക്ക് രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, നിങ്ങൾ മുഅ്മിൻ, സമാധാനം പ്രൊവൈഡ് ചെയ്യുന്ന, സമാധാനം മേക്ക് ചെയ്യുന്ന, സമാധാനം ഉണ്ടാക്കി തീർക്കുന്ന ആളുകളായിരിക്കണം, മുഅ്മിൻ ആയിരിക്കണം. രണ്ട്, ഫൽയസ്തജീബൂലി, എന്റെ കോളുകൾക്ക് ഞാൻ ഒരുപാട് കോളുകൾ തന്നിട്ടുണ്ട്, ആ കോളുകൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടെത്തും, ആ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടെത്തും. ആ അള്ളാഹു നിങ്ങളുടെ വളരെ അടുത്തു തന്നെയുണ്ട്. പക്ഷെ രണ്ട് നിബന്ധനകൾ അള്ളാഹു വെച്ചു. ഒന്ന്, നിങ്ങൾ മുഅ്മിനായിരിക്കണം, നിങ്ങൾ പീസ് പ്രൊവൈഡർ ആയിരിക്കണം, പീസ് മേക്കർ ആയിരിക്കണം, സമാധാനം നിർമ്മിക്കുന്ന ആളായിരിക്കണം. രണ്ട്, ഞാൻ വിഷയത്തിൽ ഒതുങ്ങിയാണ് ഇടങ്ങാറായിട്ട് നിന്ന് നിൽക്കുന്നത്, ഇവിടെയൊക്കെ എനിക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷെ ഞാൻ പോണില്ല. രണ്ട്, നിങ്ങള് ഫൽ യസ്തജീബൂലി, ഞാൻ ഒരുപാട് കോളുകൾ കൽപ്പനകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ കോളുകൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. ഞാൻ ഒരുപാട് വിളികൾ നടത്തിയിട്ടുണ്ട് എന്റെ വചനങ്ങൾ ഇറക്കിയിട്ട്, ആ വചനങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ വ്യവസ്ഥിതി നിങ്ങളുടെ അടുത്ത് തന്നെ കിട്ടും. ഇനി എന്താണ്, വേഗം അവസാനിപ്പിക്കാം. ഊഹില്ലലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. അള്ളാഹു അനുവദിച്ചു എന്നല്ല, മജുഹൂലാണ് ആ ക്രിയ. ക്രിയ മജുഹൂലാണ്. ക്രിയ മജുഹൂലായ കർത്താവില്ല എന്നാണ് അതിനർത്ഥം. ഇവരെന്താന്ന് ഒക്കെ അള്ളാഹ് കിട്ടുക. ഞാൻ കഴിഞ്ഞ എന്റെ ക്ലാസ്സിലും പറഞ്ഞു, ഹൊലിക്കൽ ഇൻസാനു ഹലുവ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദേഷ്യക്കാരനും ധൃതിയുള്ളവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുടെ തെറ്റ്. ഹുലിക്ക എന്ന് പറഞ്ഞാൽ കർമ്മം മജുഹൂ, ക്രിയ മജുഹൂലാണ്, കർത്താവില്ല. എന്ന പോലെ ഊഹില്ല ലക്കും ലൈലത്ത സിയാമി, ഈ ഇരുളടഞ്ഞ ഈ സമൂഹത്തിൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ അറഫസു മോശമായിട്ട് സംസാരിക്കുകയും കൊച്ചാക്കി സംസാരിക്കുകയും മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഊഹില്ല നിയമപരമായിട്ട് കണ്ടിരുന്നു, അക്സെപ്റ്റബിൾ ആയിട്ട് കണ്ടിരുന്നു, ലോഫുൾ ആയിട്ട് കണ്ടിരുന്നു, അവർ ലീഗലായിട്ട് കണ്ടിരുന്നു ആ സമൂഹം. അല്ലല്ല, ഇവിടെ എന്താ പെണ്ണുങ്ങളോട് ഇന്റർകോഴ്സ് നടത്തല് അള്ളാഹു നോമ്പിന്റെ രാത്രിയിൽ അനുവദിച്ചിക്കണു എന്നൊക്കെയാണ് എഴുതി വെച്ചില്ല. അത് മനസ്സിലാക്കണവർ അങ്ങനെ മനസ്സിലാക്കിക്കോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണുങ്ങളുമായിട്ട് നിങ്ങൾ ഇന്റർകോഴ്സ് ഇഷ്ടംപോലെ നടത്തിക്കോളിയും, അതിനും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതാകെ ഇന്നത്തെ ഖുർആൻ വായിച്ചിട്ട് ഇത് വലിച്ചെറിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും മലമ പോകാത്തത് ഈ ജനങ്ങൾക്ക് അത്രയും ക്ഷമ ഉണ്ടാവുകൊണ്ട, ഇതാകെ ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ. ബന്ധപ്പെടുക, കജുങ്കാലം മോറും കഴുകുക, കടന്നുറങ്ങുക, പത്ത് പന്ത്രണ്ട് പെണ്ണുങ്ങളെ കെട്ടുക, അതിൽ ചെറിയ കുട്ടിനെയും കെട്ടുക, ഈ അങ്ങനെ നെബിടെ കുളിച്ചുക, നെബിടെ കുളിയുടെ സ്ഥലത്തേക്ക് കുട്ടികളെ എത്തി വെക്കുക, ആകെ വൃത്തികെട്ട ഒരു മതമാക്കി ഒരു ഗ്രന്ഥമാക്കി ഇതിനെ മാറ്റി. അവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ, ഈ ഇന്റർകോഴ്സ് തന്നെ മനസ്സിലാവുള്ളൂ ഇത് വായിച്ചാൽ എവിടെ കണ്ടാലും. ഇവിടെ തന്നെ ഊഹില്ല എന്ന് പറഞ്ഞാൽ ആ സമൂഹം ലോഫുളായിട്ട് നിയമപരമായിട്ട് അക്സെപ്റ്റബിളായിട്ട് ആ സമൂഹം കണ്ടിരുന്നു എന്നാ. അള്ളാഹു അല്ല, അതിന് അഹല്ലാഹു എന്നാ പറയാ. ഭാഷ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്കതാലും അറിയില്ല. എനിക്ക് മനസ്സിലായത ഞാനീ പറയണത്, ഊഹില്ലലക്കും നിങ്ങൾക്ക് അക്സെപ്റ്റബിളായിട്ട് നിയമപരമായിട്ട് നിങ്ങൾ കണ്ടിരുന്നു, അത് കുറ്റകരമായി കണ്ടിരുന്നില്ല നിങ്ങൾ. ആ റഫസു മോശമായി, റഫസ് എന്ന് പറഞ്ഞാൽ ബാഡ് മൗത്തിങ്, ഏത് ഇംഗ്ലീഷും അറബിയും ഒക്കെ ഡിക്ഷണറി എടുത്ത് നോക്കിക്കോളി, പിന്നെ സാങ്കേതിക അർത്ഥം പിന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വേർഡിന്റെ റൂട്ടാ പറയണത്, ഇസ്ലാഹിയായ അർത്ഥം പോലും എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇതിനു വേണ്ടിയിട്ട്, ഈ ഹദീസിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതില്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ വേർഡിന്റെ റൂട്ട് അതാണ്, സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങളോട് മോശമായി പെരുമാറുകയും മോശമായി സംസാരിക്കുകയും അവരെ കൊച്ചായി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ അക്സെപ്റ്റബിളായിട്ട് നിയമപരമായിട്ട് നിങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് എന്താണ്, ഖുന്ന ലിബാസുല്ലക്കും, ആ ദുർബലരായ ജനവിഭാഗങ്ങൾ നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരാണ്. അന്തം ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെയും സഹോദരീ സഹോദരന്മാരാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണെന്ന് പറഞ്ഞാൽ അതാണ്. അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, നിങ്ങളുടെയൊക്കെ പിതാക്കളും മാതാക്കളും ഒന്നാണ്, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അലിമല്ലാഹു, അല്ലാഹുവിന് മനസ്സിലായിട്ടുണ്ട്, അന്നക്കും തഹ്താനൂന, നിങ്ങൾ ചതി കാണിക്കുകയായിരുന്നു, വഞ്ചന കാണിക്കുകയായിരുന്നു, അംഫുസക്കും നിങ്ങളുടെ സൊസൈറ്റിയോട് തന്നെ നിങ്ങളുടെ സമൂഹത്തോട് തന്നെ നിങ്ങൾ വഞ്ചന കാണിക്കുകയാണ് ഈ രൂപത്തിലുള്ള പെരുമാറ്റം കൊണ്ട് ചെയ്തിരുന്നത് എന്ന് ദൈവം മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവത്തിന് അറിഞ്ഞിട്ടുണ്ട്. ഇവരെന്താ എഴുതിക്കണെന്നോ, പകലുങ്ങൾ ബന്ധപ്പെടൽ മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ വഞ്ചന കാണിക്കണം, അതുകൊണ്ട് ഇനി ആ വഞ്ചന പകല് ചെയ്യണ്ട, രാത്രി ചെയ്തോളിന്ന്. ഞാൻ കുറെ ചോദിച്ചു, ഒരു വഞ്ചന പകലും രാത്രിയും വ്യത്യാസമുണ്ടോ? ഒരു ചതിയായ കാര്യം ഇന്നലെ ചെയ്താല് ചതിയാവൂല, നാളെ ചെയ്താൽ ചതിയാവും, അങ്ങനെയുണ്ടോ? പകല് ഞാനും ഇവിടെ ആരെങ്കിലും ചതിച്ചു, അത് പകല് ചതിച്ചാ ചതി, രാത്രി ചതിച്ചാ ചതിയാവൂല. ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്താ ഇത്, എന്തടിച്ചിട്ടാ ഇതിന് പരിഭാഷ എഴുതിയിരുന്നതെന്ന് ഒരുപാട് ആലോചിച്ചു. പകല് ചതിച്ചോളി, പകലുങ്ങള് ചതിക്കുന്നുണ്ട് എന്നല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നീ ആ പകല് ചതി വേണ്ട, രാത്രി ചതി ചെയ്തോളിന്ന്. ഇങ്ങോട്ട് നിങ്ങളൊക്കെ കിട്ടുന്ന കുട്ടിനെയും തേടിക്കോളി, എന്നാൽ എല്ലാവർക്കും തത്തക്കും മുത്തക്കിയാവുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ മുത്തക്കിയാകുകയാണെങ്കിൽ ലോകത്ത് നമ്മളെക്കാൾ മുത്തക്കിയാകാൻ പറ്റിയ ഇംഗ്ലീഷുകാർ ആഫ്രിക്കക്കാരൊക്കെ ഉണ്ട്. ആ വിഷയത്തിൽ നല്ല കഴിവുള്ള ആൾക്കാർ ഓലൊക്കെ എന്നോ മുത്തക്കിയാകേണ്ടതാ. മുത്തക്കിയാകാൻ തന്നൊരു നിർദ്ദേശം എന്താണോ, പകൽ ചെയ്യണ്ട രാത്രി ചെയ്തോളി, ഇന്നാങ്ങൾ മുത്തക്കിയാവും. ലാലക്കും തത്തക്കും എന്ന് പറഞ്ഞിട്ടാണ് ആയത്തെ അവസാനിപ്പിക്കുന്നത്. നല്ല വിഷയമാണ്. അതുകൊണ്ട് ഫതാബ അലൈക്കും, അവൻ നിങ്ങളിലേക്ക് ഫേവറായിട്ട് മടങ്ങി വന്നിരിക്കുന്നു തെറ്റുകളും പുറത്തുകൊണ്ട്. വാഫാങ്കും, നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഫൽ ആന, അതുകൊണ്ട് ഇനി മുതലെങ്കിലും. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതുവരെ പോലെ കപ്പിളായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇനി മുതലെങ്കിലും, നൗ എന്ന് പറയാൻ, ഇത് ഇനി മുതൽ ബന്ധപ്പെട്ടവൾ എന്ന് പറയാൻ, അപ്പൊ ഇതുവരെ പോലെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നില്ല. ഇനി മുതലെങ്കിലും, ഇനി മുതൽ, ഫൽ ആന, നൗ, അൽ ആന, ഇപ്പോൾ, ബാഷിറൂഹുന്ന, അവർക്ക് സന്തോഷം നൽകിക്കൊണ്ട് നിങ്ങൾ പെരുമാറുക. ബഷറ എന്താ വേർഡ്? അവിടെ എന്താ ഇന്റർകോഴ്സ് എവിടുന്നായി വരുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ബാഷിറൂഹുന്ന, ഇനി ആ സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങളോട് ബഷറ എന്ന് പറഞ്ഞാൽ ബഷീർ സന്തോഷത്തോടുകൂടി ഗുഡ് ന്യൂസ് കൊടുക്കുക, നല്ല നിലക്ക് പെരുമാറുക. ഒരു ബഷർ മനുഷ്യനായി കൊണ്ട് പെരുമാറുക. മൂന്നാമത്തെ അർത്ഥം ടു മീറ്റ്, കണ്ടുമുട്ടുക. ഈ മൂന്നർത്ഥം അതിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്ത്രീകളുമായിട്ടുള്ള ഇന്റർകോഴ്സ് ആണെന്നുള്ളത്, ഇത് വ്യുമണുമായിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മുതലെങ്കിലും ഒരു ബഷർ എന്ന നിലക്ക് അങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ബഷീർ, ബഷറ എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് കൊടുക്കുക. ഇനി മനുഷ്യരെ നിങ്ങളോട് മോശമായി പെരുമാറുകയില്ല, നിങ്ങളോട്, നിങ്ങളുടെ അവകാശങ്ങൾ ഇനി കവർന്നെടുക്കപ്പെടുകയില്ല. നിങ്ങളോട് ഇനി ചീത്തയായ ഒരു പെരുമാറ്റം നിങ്ങളോടുണ്ടാവില്ല. നിങ്ങൾക്ക് ഗുണങ്ങൾ വരികയാണ്, നിങ്ങൾക്ക് നന്മ വന്നു കിട്ടാൻ പോവുകയാണ് എന്ന ഒരു ഗുഡ് ന്യൂസോടുകൂടി നല്ല രീതിയിൽ ഇനി നിങ്ങൾ പെരുമാറുക. ഒബുത്തവും ആ കഥബല്ലാഹുലക്കും, ഇവിടെ എഴുതിയെച്ചിരിക്കുന്ന എന്താണ്, കുട്ടി വയറ്റിലെ എത്ര എന്ത് കുട്ടിയാണ് ഉണ്ടാകണതെന്നുള്ളത് നിങ്ങളും തേടിപ്പിടിച്ചോളി. മാ കഥപൊക്കെ നിയമപരമായിട്ട് അവരോട് എന്തൊക്കെയാണ് പെരുമാറാൻ അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു പോവാന്നാണ്. അവിടെയും ഞാൻ ചോദിച്ചു, എല്ലോ ഇന്റർകോഴ്സ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടലൊക്കെ കുട്ടിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. 90% മക്കൾക്ക് വേണ്ടിയിട്ടല്ല. പിന്നെന്താ ഈ പറയണത്? ഇവരെന്താ എഴുതിക്കണോ സ്ത്രീകളുമായി ഇന്റർകോഴ്സ് നടത്തിയ കുട്ടിനെ തേടിക്കോളിന്ന്, കുട്ടിനെ കിട്ടണ നോക്കിക്കോളിന്ന്. 90% ഇന്റർകോഴ്സ് പിന്നെ സ്ത്രീ ബന്ധാതല്ല. അപ്പൊ എന്താ പറയണത്? ഇനി മുതലെങ്കിലും അവരോട് നിങ്ങൾക്ക് മാ കത്തബല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക്, ദൈവം നിങ്ങൾക്ക് അവരോട് പെരുമാറാനുള്ള നിയമാനുസൃതമായി അനുവദിച്ചതും നിർബന്ധമാക്കിയതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തേടിപ്പിടിക്കുക. സമയം നിർത്താണ്, നിർത്തട്ടെ പറയാൻ കഴിയും സാർക്ക് വൈകാം. അല്ല, ഞാൻ പിന്നീട് ബാക്കിയുള്ളതാണെങ്കിൽ പിന്നെ പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി ഇനി വിഷയങ്ങൾ കുറെ പറയാനുണ്ട്, ഇതിന്റെ തന്നെ തുടർച്ചയെന്നാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹം സാർ പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം, ഇതിന്റെ ബാക്കി വിഷയങ്ങൾ അവസാനിപ്പിക്കും. അപ്പൊ ഞാന് ഇതിലേക്ക് വരികയാണ്, ഈ സിയാമിലേക്ക്. ഫൽ ആന ബാഷിറൂഹുന്ന, നിങ്ങള് ഒരു ബഷർ എന്ന നിലക്കായിരിക്കണം. ആ ഞാൻ പറയല്ലോ, അന്നിസാ എന്ന് ഉപയോഗിച്ചവർക്ക് വീക്ക് സെക്ടറാണ്, ദുർബല വിഭാഗമാണ്. മൻ അമില അമലൻ സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭാഷ എവിടുന്നാ നിങ്ങൾ പഠിച്ചത്. മൻ അമില അമലൻ സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ എന്നാ പറഞ്ഞത്. ഈ ഉൻസ മുഅന്നസ് ആണെങ്കിൽ ഫഹിയാന്നാ പറയാ. നിങ്ങളിലെ ദുർബല വിഭാഗമാകട്ടെ, സ്ട്രോങ് ആയ വിഭാഗമാകട്ടെ, ആര് സൽക്കർമ്മം ചെയ്താലും അവന് ഞാൻ ഹയാത്ത് കൊടുക്കും. നുഹയ്യിഹു, ഞാൻ അവനെ സജീവനാക്കും. തഹിയത്തൻ തൊയ്ബത്തൻ, നല്ല നിലക്കുള്ള സജീവത ഞാൻ അവന് കൊടുക്കുന്ന പറഞ്ഞത്. എവിടെ നിങ്ങള് ദക്കറ് ഉൻസ? ഈ ഉൻസ കേൾക്കുമ്പോഴത്തേന് ഇവര് ഫഹുവാന്നല്ല പറയ ഭാഷയിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞോളൂ, ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഞാൻ എടുത്ത് അവതരിപ്പിക്കാം. അതാ പറയണ, ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ആഴത്തിലിറങ്ങി പഠിക്കണം. വളരെ ആഴത്തിലിറങ്ങി പഠിക്കുമ്പോഴാണ് ഇത് എന്താണ്, ഇതൊരു ഇത് ഇത് ഒരു ബഹ്റാണെന്ന് സംഗതി മനസ്സിലാകും. അപ്പൊ ഫൽ ആന ബാഷിറൂഹുന്ന, അതുകൊണ്ട് ഇനി മുതലെങ്കിലും ഈ സമൂഹത്തിലെ വീക്കായ ദുർബലരായ ഈ വിഭാഗത്തോട് നിങ്ങൾ ഒരു നല്ല നിലക്ക് പെരുമാറുക എന്നിട്ട് പറയാണ് ഒബത്തഹവും ആ കത്തബല്ലാഹുലക്കും, അവരോട് നിങ്ങൾക്ക് പെരുമാറാൻ അള്ളാഹു മാ കുത്തിബ യായുഹല്ലദീനാമനു കുത്തിബ അലൈക്കും വസിയാമെന്നുള്ളിടത്ത് ഇവർ കുട്ടിയാണെന്ന് പറയുന്നില്ല, അവിടെ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിയമമായി അള്ളാഹു എന്താണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ തേടിപ്പിടിക്കുകയും അതനുസരിച്ച് ഈ സമൂഹത്തിലെ ഇത്തരം ആളുകളോട് പെരുമാറുകയും ചെയ്യുക എന്നാണ്. അല്ലാതെ സ്ത്രീയുടെ വയറ്റിലുള്ള കുട്ടിയെ അന്വേഷിക്കാനോ അത് തേടിപ്പിടിക്കാനോ അല്ല. ഇനി പറയണു ഓക്കുലു, നിങ്ങൾ ഉൾക്കൊള്ളുക, വശറബു ആ ജ്ഞാനത്തെ, ആ ജ്ഞാനത്തെ നിങ്ങൾ കഴിക്കുകയും അത് അപ്ലൈ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുക. അത് വിശദീകരിക്കേണ്ടത് കുലുവിന് അങ്ങനെ അർത്ഥമുണ്ടോ? ഈ അധ്യായത്തിന്റെ ഒരു വചനത്തിന്റെ താഴെ തന്നെ ഉണ്ട് വലാ തെവുക്കുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ പരസ്പരം, അതാണ് ഈ സിയാമിന്റെ ആകെ ലക്ഷ്യം, അതാണ് ആ ആയത്താണ് ഈ സിയാമ കൊണ്ടുള്ള മുഖ്യമായ ലക്ഷ്യം. ആ ആയത്തിലൂടെ ആ സിയാം അവസാനിപ്പിക്കുകയാണ്. ലാ തെവുക്കുലു അംബാലക്കും, നിങ്ങളുടെ പ്രോപ്പർട്ടികൾ നിങ്ങൾ ഉപയോഗിക്കരുത്, എടുത്തുപയോഗിക്കരുത്. ബൈനക്കും നിങ്ങൾക്കിടയിൽ ബിൽ ബാത്തിലി അനർഹമായിട്ട്, അതാണ് ഈ സിയാമിന്റെ മുഖ്യമായ ലക്ഷ്യം. സാധുക്കളുടെയും ദുർബലരായ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുകയും അവരുടെ അധ്വാനത്തിന്റെ ഫലം, അവരുടെ ലേബറിന്റെ ഫ്രൂട്ട് കയ്യൂക്കുള്ളവരും അധികാരികളുമായ ആളുകൾ എടുത്തുപയോഗിക്കുകയും അതിന്റെ ഒരു ഭാഗം ഭരണാധികാരികളെ സ്വാധീനിക്കാൻ വേണ്ടി, അതിൽ നിന്ന് ഒരു ഫരീഖ് വതുദ്ലുബിഹായിലൽ ഹുക്കാമി, അതിലെ ഒരു ഭാഗം ഭരണകർത്താക്കൾക്ക് കൈക്കൂലിയോ മറ്റോ ആയിട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഈ പണി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ തിന്നലാണെങ്കിൽ ഒരാൾക്ക് എത്ര തിന്നാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ കാർ എടുത്തിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലാത്ത വെക്കലും തന്നെ തിന്നരുത് എന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ എനിക്ക് കട്ടെടുത്തിട്ട്, അറബിച്ചക്കന്മാരൊക്കെ മൊബൈൽ കട്ടെടുത്ത് പോകും, ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലാത്ത വെക്കലും എന്നല്ലേ ഉള്ളൂ, എടുക്കരുത് എന്നാണ്. മാത്രല്ല ഈ 268 തന്നെ പറയുന്നുണ്ട് ഇന്നമാ കുലു മിമ്മാഫിൽ അർളി ഹലാലൻ തൊയ്യിബൻ, ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നിങ്ങൾ തിന്നുക. വലാ തത്തബി ഖുതുവാത്തി ശൈത്താൻ, പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. ഏതാണ് ആ പിശാജിന്റെ കാലടികൾ? ഇന്നമാ യൗമുറുക്കും ബിസ്സൂഇ വൽ ഫഹശായി, ഇന്നമ കൊണ്ട് ഹസ്ര ചെയ്ത എന്താ ഓൺലി എന്നാണ്, ഇത് രണ്ടും മാത്രമേ അവൻ കൽപ്പിക്കുള്ളൂ, തിന്നാൻ കൽപ്പിക്കുന്നു പറഞ്ഞിട്ടില്ല. ഇന്നമ കൊണ്ട് ഹസർ ചെയ്താൽ ഇത് മാത്രം, ഇംഗ്ലീഷിൽ പറഞ്ഞ ഓൺലി ഇന്നമ എന്ന് പറഞ്ഞാൽ അറബിയിലെ ഹസറിന്റെ മായന എന്നാ പറയാങ്ങള്, മാത്രം. അവൻ സൂവും ഫഹശാവും ചീത്ത സ്വഭാവവും ദൈവീകമായ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാനും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. അപ്പൊ ഏതാണ് എവിടെ തീറ്റ? നിഷിദ്ധമായത് എന്താണ് അവിടെ? അപ്പൊ തെറ്റായത് തിന്നുകയും തെറ്റായതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് അവിടെ. അപ്പൊ നല്ലതിനെ നിങ്ങൾ ഉൾക്കൊള്ളുകയും നല്ലതിനെ നിങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുക. ഏതുവരെ? ഹത്തായ തബയ്യന, നിങ്ങൾക്ക് വ്യക്തമായി തീരുന്നത് വരെ. ആര് വ്യക്തമാക്കി തരുന്നത് വരെ? അൽ ഹൈത്തുൽ അബിയലു, വെളുത്ത വൈറ്റ് ത്രെഡ്. ഇവരുദ്ദേശിക്കുന്ന എന്താണ്? ഇവിടെ ഫായിൽ കർത്താവ് ഫജറാണ് ആക്കിക്കുന്നത്. ഇവിടെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു പ്രശ്നം എന്താണ്? ഈ വെള്ള നൂലും കറുത്ത നൂലും വേർതിരിച്ച് തരുന്നത് പ്രഭാതത്തിലെ രശ്മികളാണ് അവർ മനസ്സിലാക്കിയത്. കർത്താവ് ക്രിയ ചെയ്യുന്ന ഈ യത്തബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തരുന്നത് വരെ എന്ന് പറയുന്ന ആ ക്രിയയുടെ കർത്താവ് ഫജറാണ്. ഇന്നത്തെ പരിഭാഷകളിലൊക്കെ ഫജറാണ്, പക്ഷെ ഫജറല്ല, ഫജറാണെങ്കിൽ ഫജറു എന്നാ പറയാ. ഫായിലിന്റെ ഇറാബ് എപ്പോഴും റഫു ആയിരിക്കും. ഭാഷ അറിയണ വല്ല ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഭാഷ അറിയാത്തവർക്ക് അത് മനസ്സിലാവില്ല. എത്ര ബയ്യനൽ ഫജറുന്ന, ഫജറ് നിങ്ങൾക്ക് ഈ വെള്ള നൂലും കറുത്ത നൂലും വ്യക്തമാക്കി തരുന്നത് വരെ നിങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചോളൂ എന്നാ പറയാം. ഇവിടെ വ്യക്തമാക്കി തരുന്നത് ആരാണ്? ഹൈത്തുൽ അബിയലാണ്. ഹൈത്തുൽ അബിയൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഷൈനിങ് ആയ പ്രകാശിക്കുന്ന അവന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. എന്തിനെ? അൽ അസ്വ, ഹൈത്തുൽ അസ്വദ, ഇരുട്ടായ ഡാർക്ക്, ഇരുളുകൾ എന്തൊക്കെയുണ്ടോ, ഡാർക്കുകൾ എന്തൊക്കെയുണ്ടോ, ഇരുട്ടുകൾ എന്തൊക്കെയുണ്ടോ, അതിനെ മുഴുവൻ ആരാണ് വ്യക്തമാക്കി തരുന്നത്? നേരം പുലർച്ചയല്ല, പുലരിയല്ല, പ്രഭാതത്തിലെ വെളിച്ചമല്ല, ഇന്നത്തെ പരിഭാഷ അങ്ങനെയാണ്. നേരം വെളുക്കുമ്പോൾ, നേരം വെളുക്കുമ്പോഴുള്ള പ്രഭാതത്തിന്റെ രശ്മികൾ വരുമ്പോൾ നിങ്ങൾക്ക് കറുത്ത നൂലും വെളുത്ത നൂലും വെളിവാകും, അതുവരെ നിങ്ങൾ തിന്നോളിന്ന്. അപ്പൊ അവിടെ വെളിവാക്കി തരുന്നത് പ്രഭാത, പക്ഷെ പ്രഭാത അല്ല അവിടെ ഫയല്. യതബയ്യന എന്ന് പറയുന്ന ഫെയിലിന്റെ കർത്താവ് ആരാന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുന്നുണ്ടോ ഏതെങ്കിലും ആലിമ്യങ്ങളോട്? ഫജറാണോ? അങ്ങനെയാണെങ്കിൽ ഫജറു എന്നാ പറയാം. ഹൈത്തുൽ അബിയലു എന്നാണ്. മാത്രല്ല ഇവിടെയൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, അൽ ഹൈത്തുൽ അബിയലു, അൽ ഫജറു, അല്ലയിലു എന്നൊക്കെയാണ്. ഇതൊക്കെ പ്രത്യേകമായ രാത്രിയാണ്. നമ്മൾ ഈ അലിഫിലാമിട്ട് പറഞ്ഞ പ്രത്യേകമായ മാരിഫ എന്നാണ് അതിനോട് പറയാം. ഇംഗ്ലീഷിൽ പ്രോപ്പർ നൗൺ എന്നാ പറയാം. പ്രോപ്പർ നൗൺ പ്രത്യേക നാമം, അത് സാധാരണ നാമമല്ല. ദിവസവും നമ്മൾ കാണുന്ന പുലരിക്ക് ഫജർ എന്നേ പറയുള്ളൂ, അൽ ഫജർ എന്ന് പറയില്ല. നിങ്ങൾ ആരോട് ചോദിച്ചു നോക്കൂ, അൽ ഫജർ എന്ന് പറഞ്ഞ പ്രോപ്പർ നൗൺ എന്ന് ഇംഗ്ലീഷിലും, മൈരിഫ എന്ന് അറബിയിലും, പ്രത്യേക നാമം എന്ന് മലയാളത്തിലും. കോമൺ നൗൺ അല്ല, അറബി പറഞ്ഞ നെക്കിറയല്ല. കോമൺ ആയിട്ട് നാം ദിവസവും കാണുന്ന ഇരുട്ടാണെങ്കിൽ ലൈലെന്നും, നാം ദിവസവും കാണുന്ന നേരം വെളുക്കലാണെങ്കിൽ ഫജർ എന്നും, അൽ ഫജർ എന്ന് പറയില്ല, അല്ലയിലെന്ന് പറയില്ല. അവിടെയൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇതൊക്കെ ഒരു പഠിക്കുന്ന, ഇത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് കിട്ടുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതാണ്, ഇതൊക്കെ പ്രത്യേകമായ രാത്രിയും പ്രത്യേകമായ നൂലും പ്രത്യേകമായ കറുപ്പുമാണ്. അൽ ഹൈത്തു, അൽ അബിയലു എന്ന രണ്ടും മാരിഫയാണ്. അപ്പൊ ഇവിടെ സമൂഹത്തിലുള്ള ആ ഡാർക്കുകളെ, ഇരുട്ടുകളെ മുഴുവൻ ഈ പ്രത്യേകമായ നൂല്, അതായത് ദൈവികമായ സന്ദേശം, അവന്റെ വെളിച്ചം നിങ്ങൾക്ക് ഈ ഡാർക്കുകളെ ഓരോന്നും ഓരോന്നായി വ്യക്തമാക്കി തരുന്നതുവരെ ഈ വിജ്ഞാനങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് അപ്ലൈ സമൂഹത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുക. സുമ്മാത്തിമു, എന്നിട്ട് നിങ്ങൾ പൂർത്തിയാക്കണം അസിയാമ, ഈ തിന്മകളെ മുഴുവൻ നിർത്തൽ ചെയ്യൽ. ഇലല്ലയിലെ ഓരോ ഇരുട്ടിന്റെ കോർണറിലേക്കും, ഈ അല്ലയിൽ നിന്നാണ് അവിടെയും പറഞ്ഞത്, സമൂഹത്തിലെ ഓരോ ഡാർക്കുകളുടെ ഏതൊക്കെ കോർണറുകളിൽ ഏതൊക്കെ ഇരുട്ടുകൾ ഇനി ബാക്കിയുണ്ടോ അവിടേക്കൊക്കെ ഈ ഹൈത്തുൽ അബിയലിനെ എത്തിക്കുക എന്ന ആ ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കണം. എന്നിട്ടോ വലാ തുബാഷിറുഹുന്ന, ഇവിടെ മറ്റത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു അർത്ഥം കാണണം, പെണ്ണുങ്ങളെ പള്ളിയിൽ പോയിട്ട് ബന്ധപ്പെടരുത്. വലാ തുബാഷിറു, അതിപ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, പള്ളിയിൽ പോയിട്ട് ആരെങ്കിലും ഈ പരിപാടി അതൊക്കെ പോയിട്ട്, അത് ഞാൻ പറയുന്നതല്ല, അത് പറഞ്ഞ എനിക്ക് നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഈ വെളിച്ചം പറഞ്ഞ പിന്നെ ഇത് കേൾക്കണവരും ഉൾക്കൊള്ളണവരും എടുത്തോട്ടെ, നമുക്ക് ആ ഇരുട്ടിന്റെ പിന്നാലെ പോകണ്ട. ഇത് പറഞ്ഞ് ഇത് ഒരായത്തെങ്കിൽ ഒരായത്ത് എങ്ങനെയെങ്കിലും ആരുടെ ചെവിയിലെങ്കിലും ഒന്ന് മനസ്സിലേക്കെങ്കിലും ഒന്ന് അടിച്ച് കയറ്റുക, എന്നിട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, നമ്മളെ ദൗത്യം കഴിഞ്ഞല്ലോ. വലാ തുബാഷിറുഹുന, നിങ്ങൾ ഓടിച്ചെന്ന് അവരോട് നല്ല നല്ല ഗുഡ് ന്യൂസ് കൊടുക്കരുത് അവരോട്. എപ്പോൾ? വഅന്തും ആകിഫൂന, നിങ്ങൾ ഇത് സൂക്ഷ്മമായി വിലയിരുത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന വേളയിൽ. ആകിഫ എന്ന് പറഞ്ഞാൽ അതിൽ മുഴുകിയിരിക്കുക. ഫിൽ മസാജിദ്, ഈ നിയമങ്ങളിൽ. മസാജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ, നിയമങ്ങൾ മസാജിദ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ. ഇത് നമ്മൾ നടപ്പാക്കി അവർക്ക് വിജയിപ്പിച്ച് കാണിക്കുന്നതിന് മുമ്പ് ഇത് കിട്ടുന്നു പറഞ്ഞാല് അത് ഫെയിലിയറായ അത് വലിയ അരാജകത്വത്തിലേക്ക് നയിക്കും. ഒരു സംഗതി നടപ്പാക്കി അത് വിജയിപ്പിച്ച് അതിന്റെ ഫലം ഈ സമൂഹത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഗുഡ് ന്യൂസ് അവർക്ക് കൊടുത്താൽ, ഇൻ കേസ് ഒരു പക്ഷേ അത് പരാജയപ്പെട്ടാൽ അത് അതിലേക്കും വലിയ അരാജകത്വങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓടിച്ചെന്ന് അവരോട് ഗുഡ് ന്യൂസ് കൊടുക്കരുത്. നിങ്ങൾ ജനങ്ങളെ, നിങ്ങൾക്ക് ഇത് കിട്ടാനുണ്ട്, അത് കിട്ടാനുണ്ട്, മറ്റത് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് ഗുഡ് ന്യൂസ് കൊടുത്തുകൊണ്ട് അവരോട് പെരുമാറരുത്. എപ്പോൾ? ഇത് സൂക്ഷ്മമായി ഇതിൽ മുഴുകിയിരിക്കുകയും ഇത് പഠിക്കുകയും ഇത് നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിയമങ്ങൾ, തിൽക ഹുദൂദുള്ള, അല്ലാതെ സിയാമിൽക്കല്ല, അതൊക്കെ ആ മസാജിദ്, ആ അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ ലിമിറ്റുകളാണ്, പരിധികളാണ്, അതൊക്കെ അവന്റെ പരിധികളാണ്. ഇവരെ ഈ ബന്ധപ്പെടലും ബന്ധപ്പെടാതിരിക്കലും, രാത്രി ബന്ധപ്പെടലും പകൽ ബന്ധപ്പെടലൊക്കെ അള്ളാഹുവിന്റെ ലിമിറ്റാണ്. അതിന്റെ അതുകൊണ്ട് ഫലാ തക്രബൂഹ, ആ പെണ്ണുങ്ങളെ എടുത്ത് കടുക്കരുത് എന്നാ, അതിന് ഫലാ തക്രബൂഹുന്നാന്ന പറയാ. അള്ളാഹു തീരെ ഇല്ലാതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വളരെ കറക്റ്റായിട്ട്. ആ മസാജിദിൽക്കാണ് തിൽക്ക എന്ന് പറയുന്ന പദം പോണത്. തൊട്ടടുത്ത പദത്തിൽക്കാൻ ചൂണ്ടുക, തിൽക്ക, മേൽ പറഞ്ഞ ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ, ഹുദൂദുള്ള, അവന്റെ പരിധികളും പരിമിതികളും ലിമിറ്റുകളുമാണ്. ആ ലിമിറ്റ്സുകളെ, ആ പരിധികളെ നിങ്ങൾ ഓവർകം ചെയ്യരുത്, നിങ്ങൾ ക്രോസ് ചെയ്യരുത്, നിങ്ങൾ മുറിച്ചു കടക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ആപത്തായിരിക്കും. കദാലിക യുബയ്യിനുല്ലാഹു, അങ്ങനെയാണ് ദൈവം അവന്റെ വചനങ്ങൾ, അവന്റെ അടയാളവാക്യങ്ങൾ മാനവരാശിക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത്. ലാല്ലഹും യത്തക്കൂൻ, എന്നാ നിങ്ങൾ മുത്തക്കിയാവും. ഇതാ പറഞ്ഞത്, ഈ പറഞ്ഞ ഇവർ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്താൽ മുത്തക്കിയാവുമെങ്കിൽ പിന്നെ ആ പണിക്ക് നടന്നാ മതിയല്ലോ. അപ്പൊ ഈ ആയത്തിന്റെ ആകത്തുക എന്താണ്? അത് മോഹൻകായിന്റെ സന്ദർഭം മനസ്സിലാകാത്തോണ്ടാ. ഈ പറഞ്ഞതൊക്കെയാണ് ഇവർ പറയുന്ന ഒരർത്ഥം അവിടെ കണ്ടിട്ട് അതൊക്കെ ചെയ്താൽ നിങ്ങൾ മുത്തക്കിയാവുമെന്ന് പറഞ്ഞ ലോകത്തിലെ ഒരുപാട് ആൾക്കാർ മുത്തക്കിയാണ്ട്. അപ്പൊ അത് നല്ല, എത്ര നല്ല സുന്ദരമായ ആശ. ഇത് തിൽക്ക ഹുദൂദുള്ള, ഇതൊക്കെ അള്ളാഹുവിന്റെ ലിമിറ്റുകളാണ്. ഏതാണ് തിൽക്ക? ഇവര് തിൽക്ക എവിടുക്കാ കൊണ്ടേക്കണേ? നമ്മൾ തഫ്സീർ എടുത്തോക്കൊണ്ട് തിൽക്ക എവിടുക്കാ കൊണ്ടേക്കണ്. ഞാൻ അതൊന്നും പറയണില്ല. ഇത് അത് ഞാൻ ആ സിയാമിന്റെ ലേഖനത്തില് ആദ്യത്തെ 23-24 പേജ് അതിനെ വിശകലനം ചെയ്തിട്ടാണ്. അത് എഴുതിയപ്പോ അങ്ങനെ എഴുതിയെന്നുള്ളൂ. പക്ഷെ അതൊന്നും വിശകലനം ചെയ്യണ്ട. നമുക്ക് ഇത് പറയുമ്പോൾ ഇതാണ് പറഞ്ഞാൽ മതി. തിൽക്ക ഹുദൂദുള്ള, എന്നിട്ട് ഞാൻ പറഞ്ഞുള്ളൂ ഇനി ഈ സിയാമിന്റെ മുഖ്യമായ ലക്ഷ്യം. വലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി ലിതൗകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅന്തും തഅലമൂൻ. ഇത് ആ സിയാമിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതാണ് സിയാമിന്റെ മുഖ്യമായ ലക്ഷ്യം. അപ്പോ ഈ രൂപത്തിൽ നിങ്ങൾ അന്യായമായിട്ട് മറ്റുള്ള ആളുകളുടെ പ്രോപ്പർട്ടികൾ, മറ്റുള്ള ആളുകളുടെ സമ്പത്ത് അന്യായമായി എടുക്കുകയും അത് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഫരീക്ക്, ഒരു പാർട്ട്, ഒരു ഭാഗം ഹുക്കാമുകൾക്ക്, ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും അതിൽ നിന്നൊരു പാർട്ട് കൊടുത്ത് അവരെയും സുഖിപ്പിക്കുക. എന്നിട്ട് ഈ അധികാരികളും അധികാരികളായ ആളുകളും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്, സ്വാധീനമുള്ള ആളുകളും, റിച്ച് പണക്കാരായ ആളുകളും ഈ ദുർബലരായ ജനവിഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ മൂന്ന് വിഭാഗം കൂടി ദുർബലരായ സമൂഹത്തെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ഈ വ്യവസ്ഥിതി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, ഇത് അവസാനിപ്പിക്കണം. എന്നിട്ട് അവർക്ക് മോചനം, ഒരു പുതിയ ഒരു സമൂഹത്തിന്റെ ഒരു പുതിയ സൃഷ്ടിപ്പ്, ഒരു റീഫോർമേഷൻ, ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തി ഈ ജനതയെ മോചിപ്പിക്കണം. ഒരു പുതിയ സൊസൈറ്റിക്ക് നിങ്ങൾ രൂപം കൊടുക്കണം. എന്താ ഇതിൽ ഇനി പ്രശ്നം? എന്താണ് ഇനി ഈ അള്ളാഹു ഇതിൽ കൂടുതൽ എന്താണ് ഈ മാനവരാശിയുടെ ഗുണത്തിന് പറയേണ്ടത്? ഇനി ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇനി ശിക്ഷയുടെ നോമ്പ്, പണിഷ്മെന്റുകളുടെ നോമ്പുകളിലേക്കൊന്ന് കടന്നു നോക്കൂ. ആകെ പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറ എന്തോ ആകട്ടെ, ഇന്ന് നിലവിലുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആ ഹജ്ജിനും ഉംറക്കും പോകുന്ന വ്യക്തി തടയപ്പെട്ടാൽ അവനെ ഒരു എനിമി, ഒരു ശത്രുവിന്റെ രാജ്യത്ത് കൂടിയാണ് ഇവന് ഹജ്ജിന് പോകുന്നത് എന്ന് വെക്ക. ഇന്നത്തെ ഹജ്ജിനെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. പോകുന്ന സമയത്ത് ശത്രുക്കൾ അവനെ പ്രിസണർ, തടവുപുള്ളിയായിട്ട് വെക്കുന്നു. അപ്പൊ എന്താ അവര് പറയണത്? ഫോമസ്തൈസറ മിനൽ ഹദി. അപ്പൊ ഏറ്റവും എളുപ്പം കിട്ടുന്ന ഒരു സാക്രിഫൈസ്, ഒരു ബലിമൃഗം വേഗം അറുക്കണം അവനെന്ന്. ഞാൻ ചോദിച്ചു, എവിടുന്നാണ് ഇവനെ തടവ് പുള്ളിയാക്കി വെച്ചിട്ടാണ്, എവിടുന്നാ ഇവന് ബലിമൃഗം, എവിടുന്നാ ഇത് അറുക്കുക, ഇത് മക്കത്തൊക്കെ എങ്ങനെ ഇവനെ എത്തിക്കുക? ഇതിനൊന്നും ഉത്തരല്ല. ഇതിനൊന്നും ഇവനെ ഈ ഇവ ഇപ്പൊ നമ്മള് ഇന്നത്തെ സങ്കല്പിക്കേണ്ട, നിങ്ങള് മക്കയിലേക്ക് പോകുന്ന ഒരാള് ഹജ്ജിന് വേണ്ടി വഴിയിൽ വെച്ച് ശത്രുക്കൾ അവനെ തടഞ്ഞു വെച്ചു, പോകാൻ പാടില്ല. അപ്പൊ ഇവനെന്താണ്? ഫൊമസ്തൈസറമിനൽ ഹദി. അപ്പൊ വേഗം കിട്ടുന്ന ഒരു ബലിമൃഗം. ഈ ബലിമൃഗം ആര് സംഘടിപ്പിച്ചു കൊടുക്കും? ഉത്തരല്ല. അത് മക്കത്തേക്ക് ആരെത്തിക്കും? അതിന് ഉത്തരമില്ല. ഇവൻ തലമുടി പഠിച്ച വേറെ ഒരു ബലിമൃഗം കൂടി ഉണ്ട്, അതിനുള്ള കാശ് എവിടെ നിന്ന് കിട്ടും? അതറിയില്ല. അത് മക്കത്തേക്ക് ആരെത്തിക്കും? അതിന് ഉത്തരമില്ല. അതിനൊന്നും ഉത്തരല്ല. അപ്പൊ ഇവരിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിക്കണം, കാശ് അയച്ചാൽ മതിയെന്ന്. കാശ് അങ്ങോട്ട് എത്തിച്ചാൽ മതി മക്കത്തേക്കുള്ള. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിശദീകരണം അതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൈസ അങ്ങോട്ട് എത്തിച്ചാൽ മതി. ഇനി ഒരു ഡയബറ്റിസ് രോഗിയാണ്, ഇനിയാണ് ഇങ്ങനെ തടഞ്ഞു വെക്കണമെന്ന് വെക്കുക. അവന് നോമ്പ് നോൽക്കാൻ പാടില്ല, ഇവരുടെ നോമ്പ് നോൽക്കാൻ കഴിയില്ല അവൻ. കാരണം മൂപ്പര് ലൈഫിന്റെ അപകടത്തിലാവും. ഒരു ഷുഗർ രോഗിയാണെങ്കിൽ ആവശ്യത്തിന് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് സദക്ക കൊടുക്കണം എന്ന് അവരുടെ. ഞാൻ ചോദിച്ചു, സദക്കക്ക് പിന്നെ ഇവിടുന്ന പൈസ? അവൻ ഉസ്കിൻ അല്ലെങ്കിൽ ആരാധന ചെയ്യണം, ഇപ്പൊ നിലവിൽ മൂന്ന് ആരാധന, ഒന്ന് സിയാമ്, ഡയബറ്റീസ് രോഗിക്ക് സിയാമ് പാടില്ല, സദക്കക്കോട്ട് കായുമില്ല, പിന്നെ നിസ്കാരം, നിസ്കാരം ഓൾറെഡി അവൻ നമസ്കരിക്കുന്നുണ്ട്, പിന്നെ അവൻ നുസ്കി എന്ന് പറയുന്ന ഈ ആരാധന ഏതാണ്? ആകെ പ്രശ്നമാണ്. ഇത് പ്രശ്നങ്ങളിൽ മേൽ പ്രശ്നങ്ങളാണ് ഇന്നത്തെ പരിഭാഷ മുഴുവൻ. ഇതൊക്കെ വായിച്ചാൽ ഒരു സത്യത്തിലേക്ക്, ഒരു ഇതിലേക്ക് എത്താൻ കഴിയില്ല. നേരെ മറിച്ച് അതിന്റെ ശരിയായ ഇങ്ങോട്ട് വന്നാ ഒഴുക്കായി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സിയാമിൽ എവിടെ ഇങ്ങൾക്ക് ഒഴുക്ക് നിൽക്കണത്? ഒരു തലക്കന്ന് ഒരു തല വരെ അങ്ങോട്ട് തുടങ്ങി, അത് മുഴുവൻ ആ വിഷയങ്ങൾ അവസാനിപ്പിച്ച് ഇത് മുഴുവനായി ഇങ്ങനെ അവസാനിപ്പിച്ചു. ഇന്ന പോലെ തന്നെ ഈ മറിയമിന്റെ സിയാമും, മറിയമിന്റെ സിയാമു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഉലാമിനെ, ആ കുട്ടിയുടെ റീഫോർമേഷൻ നടത്താനുള്ള പ്രവർത്തനത്തിൽ അതൊരു സൂചന മാത്രമേ ഞാൻ നൽകണുള്ളൂ. ആ കുട്ടിയെ എഡ്യൂക്കേറ്റഡായി ബുദ്ധിപരമായും മറ്റ് വിജ്ഞാനങ്ങളും മറ്റും നൽകി ആ കുട്ടിയെ സംരക്ഷിച്ച്, ആ ഉലാമിനെ സംരക്ഷിച്ച് വളർത്തി കൊണ്ടുവരേണ്ട ഒരു മഹത്തായ ദൗത്യത്തിൽ ഏറ്റെടുത്ത് ഇരിക്കുകയാണ് ഞാൻ എന്നുള്ള കാര്യമാണ് അവിടെ. അത് കൂടുതൽ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കുന്നതാണ്. എല്ലാവരും ക്ഷീണിച്ചു. ഈ പിന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് പറയേണ്ട വിഷയമൊന്നും ആയിരുന്നില്ല അത്. ഇത് ഞങ്ങളൊക്കെ വന്ന സ്കൂളില് ഏറ്റവും നല്ല പീരീഡ് രണ്ടാമത്തെ പീരീഡാ. അപ്പൊ ഏറ്റവും ടഫുള്ള വിഷയം രണ്ടാമത്തെ പീരീഡായിട്ട് ടൈം ടേബിൾ ഇടുമ്പോ സ്കൂളിൽ ഞങ്ങൾ. അതെന്നാണ് ആദ്യത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഹറിബറിയായിട്ട് ഓടി വരേണ്ടതും ബസ് കിട്ടാതെ ഓടി വരേണ്ടതും ക്ഷീണിച്ചവന, അതൊരു പ്രശ്നം. ഒന്നാമത്തെ പീരീഡിൽ പ്രയാസമുള്ള വിഷയമിടൂല, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് തീരെ ഇടൂല. രണ്ടാമത്തെ പീരീഡാണ് എല്ലാ പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര ശരീരശാസ്ത്രത്തിന്റെ ആളുകളൊക്കെ ഏറ്റവും നല്ല പീരീഡായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ പീരീഡാണ് മാത്സ് ഇംഗ്ലീഷ് പോലെയുള്ള വളരെ പ്രയാസകരമായ വിഷയം ടൈം ടേബിൾ ഇടുന്ന ആളുകൾ അറിയുന്നവരിടുക. അപ്പൊ ആ നിലയ്ക്ക് ഇതുവരെ കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഉറക്കം വരും. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും.
അറിവിൻ വെളിച്ചമായി ഇരുളിൽ വെളിച്ചമായി പാരിന്നു നന്മയായി ത്വാഹാ റസൂൽ പിറന്നേ ബാലാർക്ക ബിംബമായി മക്ക തുതിച്ചതല്ലേ പാരിന്നു നന്മയായി പെരിയോ നയച്ചതല്ലേ കരളിൽ നിറഞ്ഞു നിൽക്കും ധനവാണിതൻ മദീന കരളായൊരൻ റസൂലിൻ തിരുദേഹം മറഞ്ഞ മണ്ണ റസൂലിൻ നേരെ ദുരിതം നിറഞ്ഞ നാളിൽ തണലായി നിന്നു നിങ്ങൾ എതിരെ ബിന്നാട്ടുകാരെ കാത്തിന്ന് ബിറ്റു തണലായി നിന്നു മദീന നീയെ മായില്ല നിന്റെ നാമം മാനവരുള്ള കാലം കരളിൽ നിറഞ്ഞു നിൽക്കും ധനവാണിതൻ മദീന കരളായൊരൻ റസൂലിൻ തിരുദേഹം മറഞ്ഞ മണ്ണ മാനവരാശിയെല്ലാം പാദമിൻ മക്കളല്ലേ എല്ലാരും ഒന്നതല്ലേ ഇസ്ലാം മതമിതല്ലേ കാത്തിന്ന് ഭിച്ചു തണലായി വന്നു മദീന നീയെ മായില്ല നിന്റെ നാമം മാനവരുള്ള കാലം കാത്തിന്ന് ഭിച്ചു തണലായി നിന്നു നീയൻ മദീന മായില്ല നിന്റെ നാമം മാനവരുള്ള കാലം.